ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രം സന്ദർശിക്കും. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ അന്തിമ ചിത്രമായതോടെ പ്രചാരണം ശക്തമായി. മത്സരരംഗത്ത് 72,000-ലേറെ സ്ഥാനാർത്ഥികൾ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ 99%-ത്തിലേറെ എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്തതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേരളത്തിൽ 76,000-ത്തിൽപരം എന്യൂമറേഷൻ ഫോമുകൾ ഡിജിറ്റൈസ് ചെയ്തതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. ഗോഹട്ടി ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ ദക്ഷിണാഫ്രിക്കയ്ക്ക് 288 റൺസ് ഒന്നാം ഇന്നിംഗ്സ് ലീഡ്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രം സന്ദർശിക്കും. ഉച്ചയ്ക്ക് ധ്വജാരോഹണ ചടങ്ങിൽ അദ്ദേഹം സംബന്ധിക്കും. ക്ഷേത്ര സമുച്ചയത്തിലെ സപ്തമന്ദിരങ്ങളിലും പ്രധാനമന്ത്രി ദർശനം നടത്തും. ഉച്ചയ്ക്ക് ക്ഷേത്ര പൂർത്തീകരണത്തിന്റെ പ്രതീകമായ പതാക പ്രധാനമന്ത്രി ഉയർത്തുകയും ചെയ്യും. ഇന്ത്യയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി സ്ഥാനമേറ്റ ജസ്റ്റിസ് സൂര്യകാന്തിന്റെ ബഹുമാനാർത്ഥം രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്നലെ അത്താഴവിരുന്ന് ഒരുക്കി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, അമിത്ഷാ, മുൻ ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് തുടങ്ങിയവരും സുപ്രീംകോടതി ജഡ്ജിമാരും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാരും വിരുന്നിൽ പങ്കെടുത്തു. കേന്ദ്രത്തിന്റെ പുതിയ തൊഴിൽ ചട്ടങ്ങളെ അനുമോദിച്ച് ഇൻഡസ്ട്രീസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ അസോസിയേഷൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. പുതിയ ചട്ടങ്ങൾ ആവിഷ്കരിച്ച ചരിത്രപരമായ നടപടി രാജ്യത്ത് നവീനവും സുതാര്യവും നീതിനിഷ്ഠവുമായ തൊഴിൽ ചട്ടക്കൂടിന് ഗവൺമെന്റിന്റെ പ്രതിബദ്ധത വെളിപ്പെടുത്തുന്നതാണെന്ന് അസോസിയേഷൻ ദേശീയ പ്രസിഡന്റ് എസ് കെ ശർമ്മ അഭിപ്രായപ്പെട്ടു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ ഇതുവരെ 99%-ത്തിലേറെ എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്തതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. 50,50,000-ത്തിലേറെ ഫോമുകളാണ് വിതരണം ചെയ്തത്. ഈ മാസം 4-ന് കേരളം ഉൾപ്പെടെ 9 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ആരംഭിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പുതുക്കിയ വോട്ടർ പട്ടിക 2026 ഫെബ്രുവരി 7 പ്രസിദ്ധീകരിക്കും. ഇന്നലെ വൈകിട്ട് 6 ഡിജിറ്റൈസ് ചെയ്ത എന്യൂമറേഷൻ ഫോമുകളുടെ എണ്ണം 7,40,000-ത്തിനടുത്തെത്തിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു കേൽക്കർ തിരുവനന്തപുരത്ത് അറിയിച്ചു. വിതരണം ചെയ്ത ഫോമുകളുടെ 27.42% വോട്ടർമാരെ കണ്ടെത്താൻ കഴിയാത്ത ഫോമുകളുടെ എണ്ണം 2,13,370 ഉയർന്നിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഫോമുകൾ സ്വീകരിച്ച് അപ്ലോഡ് ചെയ്യാൻ ബൂത്ത് ലെവൽ ഓഫീസർമാർ കളക്ഷൻ ഹബ്ബുകൾ കേന്ദ്രീകരിച്ച് ഇന്നും പ്രവർത്തനം തുടരും. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കാൻ സമയപരിധി ഇന്നലെ അവസാനിച്ചതോടെ പ്രചാരണം കൂടുതൽ ശക്തമായി. തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
ആരൊക്കെയാണ് തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ഉള്ളത് എന്ന യഥാർത്ഥ ചിത്രം തെളിഞ്ഞതോടെ പ്രചാരണ രംഗവും അതിന്റെ ഉച്ചസ്ഥായിയിൽ എത്തിയിരിക്കുകയാണ്. ഇന്നലെ രാത്രി വൈകി ലഭിച്ച കണക്കുകൾ പ്രകാരം 72,005 സ്ഥാനാർത്ഥികളാണ് സംസ്ഥാനത്ത് ഒട്ടാകെ മത്സര രംഗത്തുള്ളത്. സാങ്കേതിക കാരണങ്ങളാൽ കൂട്ടിച്ചേർക്കാനുള്ള കണക്കുകൾ കൂടിയാകുമ്പോൾ ഇതിൽ ചെറിയ വ്യത്യാസം വന്നേക്കാം. അതിനിടെ തെരഞ്ഞെടുപ്പ് ജോലികൾക്ക് നിയോഗിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥർക്കായുള്ള പരിശീലനത്തിന് ഇന്ന് വിവിധ കേന്ദ്രങ്ങളിൽ തുടക്കമാകും. വെള്ളിയാഴ്ച വരെ പരിശീലന പരിപാടികൾ തുടരും. തെരഞ്ഞെടുപ്പ് ജോലിക്ക് നിയോഗിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥർക്കായുള്ള തപാൽ ബാലറ്റ് വിതരണത്തിന് നാളെ തുടക്കമാകും.
കണ്ണൂർ ജില്ലയിലെ 3 തദ്ദേശ സ്ഥാപനങ്ങളിലായി 14 സ്ഥാനാർത്ഥികളെ എതിരില്ലാതെ തെരഞ്ഞെടുത്തതായി വരണാധികാരികൾ അറിയിച്ചു. ആന്തൂർ നഗരസഭയിൽ 5 മലപ്പുറം ഗ്രാമപഞ്ചായത്തിൽ 3 കണ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ 6 എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടത്. കോഴിക്കോട് ജില്ലയിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പൊതു നിരീക്ഷകനായി ജോസഫ് തോമസ് IFSനെ നിയോഗിച്ചു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പരാതികൾ December 9 ഓൺലൈനായോ ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിലെ ക്യാമ്പ് ഓഫീസിൽ നേരിട്ടോ നൽകാവുന്നതാണ്. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ ഇല്ലാതാക്കുന്ന അന്താരാഷ്ട്ര ദിനം ഇന്ന് ആചരിക്കുന്നു. ആഗോളതലത്തിൽ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങൾ അവസാനിപ്പിക്കാൻ ആവശ്യമായ വർദ്ധിച്ച നയരൂപീകരണമാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. 2008 ഐക്യരാഷ്ട്രസഭ ദിനാചരണത്തിന് തുടക്കം കുറിച്ചത്. ഗോവയിൽ 19th വേവ്സ് ഫിലിം ബസാർ 2025 സമാപിച്ചു. 56th അന്താരാഷ്ട്ര ചലച്ചിത്രമേളയോടനുബന്ധമായി സംഘടിപ്പിച്ച വേവ്സ് ഫിലിം ബസാറിൽ ചലച്ചിത്ര നിർമ്മാതാക്കൾ, വളർന്നുവരുന്ന പ്രതിഭകൾ തുടങ്ങിയവർ പങ്കെടുത്തു. വേവ്സ് ഫിലിം ബസാറിന്റെ 20th പതിപ്പ് അടുത്ത വർഷം വിപുലീകരിക്കുമെന്ന് ഫിലിംസ് ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ അജയ് നാഗഭൂഷൺ പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വെള്ളിയാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് 55 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. മസ്കറ്റിലേക്ക് സർവീസ് നടത്തുന്ന വിമാന ഓപ്പറേറ്റർമാർക്ക് സിവിൽ വ്യോമയാന ഡയറക്ടറേറ്റ് ജനറൽ സുരക്ഷാ നിർദ്ദേശം നൽകി. എത്യോപ്യൻ മേഖലയിൽ അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്ന് പുകയും ചാരവും ഉയരുന്ന സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം. വിമാന എഞ്ചിനുകൾക്കും മറ്റ് സംവിധാനങ്ങൾക്കും പുകയും ചാരവും ഭീഷണിയായേക്കുമെന്നാണ് മുന്നറിയിപ്പ്. ഇന്നലെ ചാരവും പുകയും ഡൽഹിയും പഞ്ചാബുമടക്കം ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ മേഖല വരെ എത്തിയിരുന്നു. ആകാശ് എയറും ഇൻഡിഗോയുമടക്കം ഏതാനും സർവീസുകൾ റദ്ദാക്കി. വനിതാ കബഡി ലോകകപ്പ് തുടർച്ചയായ രണ്ടാം തവണയും ഇന്ത്യ സ്വന്തമാക്കി. ധാക്കയിൽ ചൈനീസ് തായ്പേയിയെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ജേതാക്കളായത്. ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീമിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. യുവ അത്ലറ്റുകൾക്ക് വലിയ സ്വപ്നങ്ങൾ കാണാനും ഉയർന്ന ലക്ഷ്യങ്ങൾ നേടാനും വിജയം പ്രചോദനമാകുമെന്ന് അദ്ദേഹം എക്സ് പോസ്റ്റിൽ കുറിച്ചു. കബഡി ലോകകപ്പ് നേടിയ വനിതാ ടീമിനെ ആഭ്യന്തരമന്ത്രി അമിത്ഷായും അഭിനന്ദിച്ചു. ഗോഹട്ടിയിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്ക രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ 201 റൺസിന് ഇന്ത്യ ഒന്നാം ഇന്നിംഗ്സിൽ പുറത്തായി. രണ്ടാം ഇന്നിംഗ്സ് ആരംഭിച്ച ദക്ഷിണാഫ്രിക്ക വിക്കറ്റ് നഷ്ടപ്പെടാതെ 26 റൺസ് എടുത്തിട്ടുണ്ട്. ആദ്യ ഇന്നിംഗ്സിൽ 489 റൺസ് എടുത്ത ദക്ഷിണാഫ്രിക്ക ഇതോടെ 288 റൺസിന്റെ ഒന്നാം ഇന്നിംഗ്സ് ലീഡ് നേടി. 6 വിക്കറ്റ് വീഴ്ത്തിയ ദക്ഷിണാഫ്രിക്കൻ പേസർ മാർക്കോ ജാൻസനാണ് ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയെ തകർത്തത്. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ സെമി യോഗ്യത നേടുന്ന ആദ്യ ടീമായി കാലിക്കറ്റ് എഫ് സി മാറി. കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ മലപ്പുറം എഫ് സിയെ 1-3 ഗോളിന് തോൽപ്പിച്ചാണ് കാലിക്കറ്റ് സെമി ഉറപ്പിച്ചത്. 8 റൌണ്ട് മത്സരം പൂർത്തിയായപ്പോൾ കാലിക്കറ്റ് 17 പോയിന്റുമായി ഒന്നാമതാണ്. 10 പോയിന്റോടെ മലപ്പുറം നാലാം സ്ഥാനത്തുണ്ട്. മറ്റന്നാൾ 9 റൌണ്ടിലെ ആദ്യ മത്സരത്തിൽ തൃശൂർ മാജിക് എഫ് സി ഫോഴ്സ കൊച്ചി എഫ് സിയെ നേരിടും. തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 കിക്കോഫ്. ശബരിമല ദർശനത്തിന് തിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യം കണക്കിലെടുത്ത് ഇന്ന് സ്പോട്ട് ബുക്കിംഗ് 5,000 നിജപ്പെടുത്തി. വെർച്വൽ ക്യൂ ബുക്കിംഗ് വഴി 70,000 ഭക്തർക്കും ദർശനത്തിന് അവസരമുണ്ട്. മലപ്പുറം വെട്ടത്തുനാട് ഹിന്ദുധർമ്മ പരിഷത്ത് വിളംബര സമ്മേളനവും ഗുരുസ്വാമി വന്ദനവും ആലത്തിയൂർ നമ്പിലത്ത് കുളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതി സ്വാമി ചിദാനന്ദപുരി ഉദ്ഘാടനം ചെയ്തു. സ്വത്വം തിരിച്ചറിയുകയും തിരിച്ചറിയിക്കുകയുമാകണം ഓരോരുത്തരുടെയും ലക്ഷ്യമെന്ന് സ്വാമി ചിദാനന്ദപുരി പറഞ്ഞു. അടുത്ത കലണ്ടർ വർഷത്തെ പ്രതീക്ഷിത ഒഴിവുകൾ ഡിസംബർ 26 പബ്ലിക് സർവീസ് കമ്മീഷനെ അറിയിക്കണമെന്ന് ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പ് നിർദ്ദേശം നൽകി. ഒഴിവുകൾ ഡിസംബർ 30 സെക്രട്ടേറിയറ്റിലെ ബന്ധപ്പെട്ട വകുപ്പിനും ഉദ്യോഗസ്ഥ പരിഷ്കാര വകുപ്പിനും കൈമാറേണ്ടതാണ്. കോഴിക്കോട് റവന്യൂ ജില്ലാ കലോത്സവത്തിലെ സ്റ്റേജ് മത്സരങ്ങൾ ഇന്ന് കൊയിലാണ്ടിയിൽ ആരംഭിക്കും. 17 ഉപജില്ലകളിൽ നിന്ന് 1,100 വിദ്യാർത്ഥികളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. രചനാ മത്സരങ്ങൾ ഇന്നലെ നടത്തിയിരുന്നു. കോഴിക്കോട്ടെ എക്സൈസ് ഡാൻസ് ഓഫ് സംഘം 250 MDMA 44 മറ്റ് ലഹരി സാധനങ്ങളും LSD സ്റ്റാമ്പുകളും പിടികൂടി. ഇതുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് സ്വദേശികളായ മുഹമ്മദ് സഹദ്, ഇർഫാൻ എന്നിവരെ കസ്റ്റഡിയിലെടുത്തു. കണ്ണൂരിൽ നിന്ന് ടൂറിസ്റ്റ് ബസ്സിൽ എത്തിയ ഇവർ വാട്ടർ ഹീറ്ററിന്റെ സ്റ്റീൽ ടാങ്കിനുള്ളിൽ ഒളിപ്പിച്ചാണ് ലഹരിമരുന്ന് കടത്താൻ ശ്രമിച്ചത്. തിരുവനന്തപുരത്തെ 30th കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ഡെലിഗേറ്റ് രജിസ്ട്രേഷൻ ഇന്ന് ആരംഭിക്കും. ഔദ്യോഗിക ലിങ്കിലൂടെ രാവിലെ 10 രജിസ്ട്രേഷൻ നടത്താം. കോഴിക്കോട്ട് ലളിതകലാ അക്കാദമിയിൽ 5 VS അച്യുതാനന്ദൻ അനുസ്മരണ പരിപാടികൾ ഇന്ന് ആരംഭിക്കും. നാളെ ടൌൺഹാളിൽ പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ദേശീയ സെമിനാറിൽ സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് ചെലമേശ്വർ പങ്കെടുക്കും. 114th അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്ത് 2026 ഫെബ്രുവരി 15 22 പമ്പ മണൽപ്പുറത്ത് നടത്തുമെന്ന് ഹിന്ദുമത പരിഷത്ത് ജനറൽ സെക്രട്ടറി AR വിക്രമൻപിള്ള അറിയിച്ചു. മത സാംസ്കാരിക നേതാക്കളും ആധ്യാത്മിക ആചാര്യന്മാരും കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരും പരിഷത്തിൽ പങ്കെടുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസിന്റെ സഹകരണത്തോടെ ആകാശവാണി തിരുവനന്തപുരം നിലയം ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി നാളെ ഭരണഘടനാദിന പ്രശ്നോത്തരി മത്സരം സംഘടിപ്പിക്കും. രാവിലെ 10 ആകാശവാണി തിരുവനന്തപുരം നിലയത്തിലാണ് മത്സരം. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രം സന്ദർശിക്കും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ 99% എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്തതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ അന്തിമ ചിത്രമായതോടെ പ്രചാരണം ശക്തമായി. മത്സരരംഗത്ത് 72,000 സ്ഥാനാർത്ഥികൾ. കേരളത്തിൽ 76,000 പരം എന്യൂമറേഷൻ ഫോമുകൾ ഡിജിറ്റൈസ് ചെയ്തതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. ഗോഹട്ടി ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ ദക്ഷിണാഫ്രിക്കയ്ക്ക് 288 റൺസ് ഒന്നാം ഇന്നിംഗ്സ് ലീഡ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.